നിങ്ങൾക്ക് പറന്ന് ഉയരുവാൻ കഴിയും, കുറെ കൂടി അല്ല വളരെയേറെ ഉയരത്തിൽ പറന്ന് പറന്ന് എത്തിച്ചേരുവാൻ കഴിയും. നിങ്ങൾ സുവിശേഷ വിലക്കാരനാകാം, ഒരു അധ്യാപകനാകാം, വിദ്യാർത്ഥിയാകാം, കൃഷിക്കാരനാകാം, വീട്ടമ്മയായിരിക്കാം, കൂലിപ്പണിക്കാരനായിരിക്കാം, ഓഫീസറായിരിക്കാം, സയന്റിസ്റ്റായിരിക്കാം, നിങ്ങൾ ആരായിരുന്നാലും കുറെ കൂടി ഉയരത്തിൽ പറന്ന് എത്തിച്ചേരുവാൻ കഴിയും. എങ്ങനെ? ദൈവത്തിൽ വിശ്വസിച്ച്, പ്രാർത്ഥിച്ച്, വിശ്വസിക്കുന്നത് പറഞ്ഞ്. ഇതാ എനിക്ക് കിട്ടിയ ഒരെഴുത്ത്, എന്നെ സന്തോഷിപ്പിച്ച ഒരെഴുത്ത്. പേര് ജോളി ജോസ്. എവിടെ നിന്നാണ്? ബാംഗ്ലൂരിൽ നിന്നായിരിക്കണം എന്ന് തോന്നുന്നു. ഒക്ടോബർ മാസം സഹോദരന് ഒരു വിടുതലായിരുന്നതുപോലെ എനിക്കും എൻ്റെ കുടുംബത്തിനും 2011 ഒക്ടോബർ ഒരു വിടുതലിൻ്റെ മാസമായിരുന്നു. എൻ്റെ മാനസാന്തരത്തിൻ്റെ അത്ഭുതമാണ് പറയുന്നത്. അതുപോലെ അവർക്കും ഒരു അത്ഭുതത്തിൻ്റെ വർഷമായിരുന്നു. എൻ്റെ ഭർത്താവിന് പനി കൂടുതലായിരുന്നു, മണിപ്പാൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ പ്രോസ്ട്രേറ്റ് എൻലാർജ്മെന്റ് ആണ്, PSA രക്തത്തിനകത്തെ ഒരു കാര്യമാണ്, 11.8 ആണ് എന്ന് പറഞ്ഞു. ബയോപ്സി ചെയ്താലേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. ഡോക്ടർ തീരുമാനിച്ചു, എന്നാൽ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഡിസ്ചാർജ് വാങ്ങി കിടുവായി ക്യാൻസർ ആശുപത്രിയിൽ പോയി MRI സ്കാൻ ചെയ്തു, അതിലും ക്ലിയർ ആയിരുന്നില്ല. അവിടെ നിന്ന് സാഗർ ആശുപത്രിയിൽ പോയി യൂറോളജിസ്റ്റിനെ കണ്ടു, അദ്ദേഹം വീണ്ടും സ്കാൻ എടുക്കാൻ പറഞ്ഞു. ആ റിപ്പോർട്ടിലും ഒന്നും ക്ലിയർ ആയിരുന്നില്ല. ഞാനും മോനും മോളും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരാണ്. എന്നാൽ അതിൻ്റെ ഭർത്താവിന് ഇത് ഇഷ്ടമല്ലായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ബ്രദർ ക്യാമ്പസ് ക്രൂസൈഡിൽ വന്നപ്പോൾ ബാംഗ്ലൂരിലാണ്, ഞാനും അവിടെ വന്നിരുന്നു. എന്റെ തലയിൽ കൈവച്ച് ഒരു കുടുംബം ഒരു ആരാധന എന്ന് പറഞ്ഞ് ബ്രദർ പ്രാർത്ഥിച്ചിരുന്നു. അന്ന് വിശ്വാസത്താൽ അത്ഭുതം സൃഷ്ടിക്കുക, ഒരു രോഗിയുടെ ഏറ്റുപറച്ചിൽ എന്നീ പുസ്തകങ്ങൾ ഞങ്ങൾ വാങ്ങിയിരുന്നു. അത് രണ്ടും അദ്ദേഹത്തിന് കൊടുത്തിട്ട് വിശ്വസിച്ച് വായിച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അദ്ദേഹം അങ്ങനെ തന്നെ ഡയറിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞങ്ങളിൽ വിശ്വാസം വർദ്ധിച്ചു. ഞങ്ങൾ നാലു പേരും കൂടി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവം വിടുതൽ നൽകി, അത്ഭുതം പ്രവർത്തിച്ചു കേട്ടോ. ഒക്ടോബർ കഴിഞ്ഞപ്പോൾ നവംബറിൽ ബയോപ്സി റിപ്പോർട്ട് കിട്ടി, എല്ലാം നേരെയായി തുറന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഭാര്യ ദൈവത്തെ ആരാധിച്ചാൽ, നിങ്ങളുടെ ഭർത്താവ് ദൈവത്തെ ആരാധിച്ചാൽ, നിങ്ങളുടെ മക്കൾ ദൈവത്തെ ആരാധിച്ചാൽ നിങ്ങൾ എതിർക്കുമോ? പോകരുതെന്ന് പറയുമോ? ആരാധിക്കരുതെന്ന് പറയുമോ? ഇല്ല. ദൈവം പറയുന്നത് എന്താണ്? എന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കുക. അതുകൊണ്ട് നിന്റെ ഭാര്യ, ഭർത്താവ്, നിന്റെ മക്കൾ, നിന്റെ മാതാപിതാക്കൾ, ആരെങ്കിലും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചാൽ അവരെ തടഞ്ഞു നിർത്തരുത്. അവരെ ആരാധിക്കാൻ അനുവദിക്കുക, ഒന്നിച്ച് ആരാധിക്കുക. അവർ നാലു പേരും കൂടി ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന 3 ആശുപത്രി കൊടുത്ത റിപ്പോർട്ട് മാറ്റി എഴുതിക്കൊണ്ട് ദൈവം ആ മനുഷ്യനെ സൗഖ്യമാക്കിയെങ്കിൽ ഈ ദൈവം നിങ്ങളെയും സൗഖ്യമാക്കുവാൻ മതിയായവനാണ്. ഇതാ എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, നിങ്ങൾക്ക് കാണാതറിയാവുന്ന ഒരു വാക്യമാണ്. 4:19 വാക്യം. എന്റെ ദൈവമോ, പൗലോസിന് വളരെ പ്രാഗൽഭ്യമാണ് തന്റെ ദൈവത്തെ പറ്റി പറയുവാൻ. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. പൗലോസ് പ്രസംഗിക്കുമ്പോഴൊക്കെ പഴയ നിയമത്തിൽ യഹോവ, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു. നമ്മൾ നോക്കിയാണ്, പുതിയ നിയമത്തിൽ എല്ലാം യേശു ക്രിസ്തുവാണ്, യേശുവാണ്. യഹോവയുടെ സാക്ഷിയല്ല, യേശുവിന്റെ സാക്ഷികൾ. പൗലോസ് ഇങ്ങനെ പറയുകയാണ്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? അതെല്ലാം എന്റെ കർത്താവ് തന്റെ മഹത്വത്തിനൊത്തവണ്ണം, അവന്റെ മഹത്വത്തിനൊത്തവണ്ണം അവൻ ചെയ്തു തീർത്തു തരും. എനിക്ക് രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ ദൈവത്തിൽ വലിയ വിശ്വാസമാണ്. എന്റെ ദൈവത്തിൽ എനിക്ക് വലിയ വിശ്വാസമാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവം 10 ൽ 1 കാര്യം ചെയ്താൽ ഞാൻ എല്ലാവരോടും പറയും. 10 കാര്യത്തിന് പ്രാർത്ഥിച്ചു, 1 കാര്യത്തിനെ മറുപടി ലഭിച്ചുള്ളൂ. ഞാൻ വിചാരിക്കുന്നില്ല, ഓ ഒരു കാര്യമല്ല നടന്നുള്ളൂ, ഇല്ല, ആ ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയും. ഞാൻ 37 രാജ്യത്താണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ പോയിട്ടുള്ളത്. അല്ലാതെയും കുറേ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഞാൻ പോയിടത്തെല്ലാം എൻ്റെ ബട്ടൺസിൻ്റെ കഥ പറയും. ഒരു ബട്ടൻ്റെ കിട്ടിയ ആളുകൾ ചോദിക്കും, ഒരു ബട്ടൺ കിട്ടിയതാണോ വലിയ അത്ഭുതം? അതെ, അതൊരു വലിയ അത്ഭുതമാണ്. ബട്ടൺ കിട്ടിയ ഒരു അത്ഭുതം, വലിയൊരു. ദൈവം നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അത് എല്ലാവരോടും പറയണം. ഒരിക്കൽ ഒരു സഹോദരി എഴുതി, അവരുടെ കുഞ്ഞിന് ഹൃദയത്തിന് 3 വാൽവേയുള്ളൂ, 4 വാൽവാണ് ആവശ്യം പറഞ്ഞു. 3 വാൽവേയുള്ളൂ. എനിക്ക് ആ സഹോദരിയോട് ദയവ് തോന്നി. എൻ്റെ അത്ഭുതങ്ങളുടെ താക്കോൽ എഴുതിയ കാലമാണ്. ഞാൻ ഉടനെ തന്നെ ആ പുസ്തകം എടുത്തിട്ട് എൻ്റെ ആദ്യത്തെ പേജിൽ ഒരു വാചകം എഴുതി. ഞാൻ സഹോദരിയുടെ കുഞ്ഞിനായിട്ട് പ്രാർത്ഥിച്ചു, വിശ്വസിക്കുക, ഈ ദൈവം എൽസദായി സഹോദരിയുടെ കുഞ്ഞിന് സൗഖ്യം കൊടുക്കട്ടെ. ആ സഹോദരിക്ക് എൻ്റെ ആ പുസ്തകം വായിച്ചു വെച്ച, പുസ്തകത്തിൻ്റെ ആദ്യ പേജ് വായിച്ചു വെച്ചിട്ട് സങ്കടം വന്നു. വിചാരിച്ചു, ഞാൻ 5-6 പേജ് എഴുതിയിട്ട് ഈ മനുഷ്യൻ 1 വരിയാണെന്നല്ലോ എഴുതി അയച്ചത്. പക്ഷേ ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരിയുടെ വിശ്വാസം വർദ്ധിച്ചു. അത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ കുഞ്ഞ് താഴത്തെ നിലയിൽ നിന്നും പന്ത് കളിച്ച് മെച്ച ശ്വാസം പിടിച്ച് ഇങ്ങോട്ട് കയറി വന്നോളാം. ആ സഹോദരി ആ പുസ്തകം വായിച്ചു കൊണ്ടിരുന്ന ആ വിശ്വാസത്തോടെ ആ കൊച്ചിന്റെ തലയിലോട്ട് ആ പുസ്തകം ഉൾപ്പെടെ വെച്ചുകൊണ്ട്, പുസ്തകം വെച്ചത് കൊണ്ടല്ല, താഴെ പോലും വെക്കാതെ ഒരിച്ചിട്ട് ഒരൊറ്റ പ്രാർത്ഥന. അത് കഴിഞ്ഞപ്പോൾ കൊച്ചൻ പറഞ്ഞു, എനിക്കിപ്പോ ആ ക്ഷീണം അങ്ങ് മാറി. അടുത്ത ദിവസം രാവിലെ അവൻ എഴുന്നേറ്റ് വന്നിട്ട് മമ്മി എടുക്കാൻ പറഞ്ഞു, മമ്മി ഞാൻ സാധാരണ എഴുന്നേക്കുമ്പോൾ എനിക്ക് ശ്വാസം വിടാൻ വലിയ പ്രയാസമല്ലായിരുന്നു, എനിക്കിപ്പോൾ പ്രയാസമൊന്നുമില്ല, എനിക്ക് നല്ല ഹെൽത്തി ആയിട്ട് തോന്നുന്നു. അമ്മയ്ക്കൊരു സംശയം. വൈകുന്നേരം ആ കൊച്ചിനെ കൊണ്ട് ആശുപത്രി ചെന്നു. ഡോക്ടർക്ക് ഒരു സംശയം. ഡോക്ടർ എക്സ്റേ എടുത്ത് നോക്കി വെച്ച് പറഞ്ഞു, ഞങ്ങൾ നേരത്തെ എടുത്ത എക്സ്റേ വേറെ ആരണ്ടായിരുന്നു, അവൻ്റെ ആയിരുന്നില്ല, തെറ്റിപ്പോയതാണ്. ഡോക്ടർമാർ എളുപ്പം സമ്മതിച്ചു കൊടുക്കത്തില്ല. അതുകൊണ്ട് ആ കൊച്ചിൻ്റെ ആയിരുന്നു. അവന് നാല് വാൽവും ഉണ്ടായി. ആ സഹോദരൻ എഴുത്തുന്നത് എനിക്ക് വലിയ സന്തോഷം. എന്റെ ആദ്യകാലം 1982 or 83 ആയിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു സഹോദരി ഒരു കാര്യം ചെയ്താട്ടെ, എനിക്ക് ആ സാക്ഷ്യവും കൊച്ചന്റെ ഫോട്ടോയും കൂടെ അയച്ചു തന്നാട്ടെ. ഇപ്പോഴെനിക്കാണ് വലിയ സന്തോഷമുള്ളത്, കാരണം ഞാൻ ഒത്തിരി അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. എനിക്ക് ഞാൻ ആരോടും ഫോട്ടോ ചോദിക്കാറില്ല, കാരണം ആ എഴുത്ത് തന്നെ എനിക്ക് വലിയ സന്തോഷം തരുന്നതാണ്. ഞാൻ പറഞ്ഞു, എനിക്കൊരു കാര്യം ചെയ്താട്ടെ, ആ കുഞ്ഞിന്റെ ഫോട്ടോയും എഴുത്തും കൂടെ റിപ്പോർട്ടും കൂടെ എനിക്കൊന്ന് അയച്ചാട്ടെ, ഞാൻ ഇത് മാസികയിലൊന്ന് പ്രസിദ്ധീകരിക്കട്ടെ. അന്നേരം ആ സഹോദരി പറയുക, വേണ്ട വേണ്ട, ഇത് വല്ലവരും അറിഞ്ഞ പള്ളിക്കാരും എല്ലാവരും അറിഞ്ഞ പണങ്ങും, അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ പള്ളിക്കാർ സൗഖ്യമാക്കുമായിരുന്നു. ഞാൻ നിങ്ങളുടെയൊക്കെ ചോദിക്കുകയാണ്, നിങ്ങളുടെ സഭക്കാർ നിങ്ങളെ സൗഖ്യമാക്കുമായിരുന്നോ? ഡോക്ടർമാർക്ക് കഴിയാതെ ഇരുന്നത് എന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തെങ്കിൽ എല്ലാവരോടും പറയുക, സകലരോടും പറയുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത്. പറയാതെ ഇരിക്കരുത്, എല്ലാവരോടും പറയണം, ഓടി നടന്ന് പറയണം. ആരാണ് നിങ്ങളുടെ ദൈവം? അത് എല്ലാവരോടും പറയണം. പ്രാർത്ഥന കേൾക്കുന്നവനായ ഒരു ദൈവം, സർവശക്തിമാനായ ദൈവം. എന്താണ് സർവശക്തിമാനായ ദൈവം എന്നുള്ള വാക്ക്? അത് അതിന്റെ എബ്രായ ഭാഷയിൽ എൽ ഷദായി. എൽ ഷദായി എന്നുള്ള വാക്ക് ആദ്യം വേദപുസ്തകത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 17:1 വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്നതാണ്. ഇങ്ങനെയാണ്, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, എനിക്കും നിനക്കും മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമധികമായി കേട്ടോ, ഞാൻ നിന്നെ അധികമധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. ആരാണ് എന്റെ ദൈവം? അവന്റെ മുമ്പാകെ നടക്കുന്ന നീതിമാന്മാരെ അനുഗ്രഹിക്കുന്നവരായ ദൈവം. ഞാൻ വിശുദ്ധ ജീവിതത്തിന് വളരെ അർത്ഥം കൊടുക്കുന്ന മനുഷ്യനാണ്. ഞാൻ ആളുകൾക്ക് പറയും, കള്ളം പറയരുത്, കൊച്ചു കള്ളം പോലും പറയരുത്. ഞങ്ങളൊക്കെ പറയാണ്, നിങ്ങളുടെ അഭിമാനം പോയാലും നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായാലും കള്ളം പറയരുത്, മോഷ്ടിക്കരുത്, കറണ്ട് മോഷ്ടിക്കരുതെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ഒരു കടലാസ് മോഷ്ടിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അരമണിക്കൂർ താമസിച്ചേരുത്, കാരണം നിങ്ങളുടെ യജമാനന്റെ അരമണിക്കൂർ നിങ്ങൾ മോഷ്ടിക്കുക, നിങ്ങൾ കള്ളനായി തീരരുത്. നിങ്ങൾ മോഷ്ടിക്കരുത്, കള്ളം പറയരുത്. നിങ്ങൾ ഭാര്യയെ അടിക്കരുത്. നിങ്ങൾ പാപം ചെയ്യരുത്. വെബ്പേജിനകത്ത് പോകുമ്പോൾ നിങ്ങൾ പോകാൻ പാടില്ലാത്ത സ്ഥാനത്തേക്ക് പോകരുത്. നിങ്ങൾ നോക്കാൻ പാടില്ലാത്തടത്തേക്ക് രണ്ടാമത് ഒന്ന് ഒരു പ്രാവശ്യം നോക്കിയെന്ന് വരാം, ഒരു പ്രാവശ്യം കണ്ടെന്ന് വരാം, രണ്ടാമതൊന്നും നോക്കരുത്. ഒരു വിശുദ്ധ ജീവിതം. ദൈവം അബ്രഹാമിനോട് പറയും, നീ നിഷ്കളങ്കനായി എന്റെ മുമ്പാകെ നടക്കുക. ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ ദൈവത്തിന്റെ മുമ്പാകെ നടക്കണമെന്നാണ്. ഇത് വായിക്കുമ്പോഴൊക്കെ എനിക്കൊരു കാര്യം ഓർമ്മ വരും. ഞാൻ പട്ടാളത്തിൽ 6 മാസം ട്രെയിനിങ് ചെയ്തു. 6 മാസം ട്രെയിനിങ് ചെയ്ത് മിച്ചങ്ങൾ പാസ് ഔട്ട് ആകുന്ന ഒരു ദിവസമുണ്ട്. എല്ലാവരും വളരെ വറച്ചാണ് നിൽക്കുന്നത്. എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ തോറ്റുപോകും. തോറ്റുപോയി കഴിഞ്ഞാൽ 3 മാസം രണ്ടാമതും പട്ടാളത്തിൽ കിടന്ന് ഓടണം. അവന് പണിഷ്മെന്റ് കിട്ടും. അത് അയ്യോ, പട്ടാളത്തിലെ ട്രെയിനിങ് വളരെ കട്ടിയാണ്. അതുകൊണ്ട് ആർക്കും തോക്കാൻ ഇഷ്ടമില്ല. ചിലപ്പം പ്ലാറ്റൂൺ മൊത്തമായിട്ട് തോപ്പിച്ചെന്ന് വരാം. വരുന്ന ഇൻസ്പെക്ഷൻ വരുന്ന ലെഫ്റ്റനന്റ് കേണൽ അഗർവാൾ, അയാൾ പറയാണ്, ഈ പ്ലാറ്റൂണിന് ഒരു 3 മാസം കൂടെ ട്രെയിനിങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതും ചെയ്യണം. പിന്നെ അവരെ അങ്ങ് കഷ്ടപ്പെടുത്തു അവരുടെ ഇൻസ്ട്രക്ടേഴ്സ്. അതുകൊണ്ട് എല്ലാവരും പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ സുബേദാർ സാബ് കപിൽ ദേവ് സിംഗ് കെ ഡി സിംഗ് കപിൽ ദേവ് അവിടെ വന്നിട്ട് പറഞ്ഞു, പ്ലാറ്റൂൺ അറ്റൻഷൻ. എന്നിട്ട് എന്ന് അഗർവാൾ സാറിൻ്റെയൊക്കെ പറഞ്ഞു, സാർ പ്ലാറ്റൂൺ നമ്പർ 7 നിരീക്ഷണത്തിൽ തയ്യാറ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റൂൺ നമ്പർ 7 അങ്ങയുടെ പരിശോധനയ്ക്ക് തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞു, പരേഡ് ചെയ്യിച്ചാട്ടെ. അപ്പോൾ കെ ഡി സിംഗ് ഞങ്ങൾക്ക് ഇൻസ്ട്രേഷൻ നിലനിർത്തി ഞങ്ങൾ പരേഡ് തരാം. മുമ്പോട്ട് നടക്കുന്നു, വലത്തോട്ട് നടക്കുന്നു, ഇടത്തോട്ട് നടക്കുന്നു, റൈഫിൾ എടുക്കുന്നു, താളയിൽ വെക്കുന്നു, സല്യൂട്ട് ചെയ്യുന്നു, അയാൾ പറയുന്നതെല്ലാം ഞങ്ങൾ ചെയ്യാണ്. ആ സമയത്ത് അഗർവാൾ അവിടെ നിന്ന് നോക്കിയാൽ, ഞങ്ങൾ കാല് പൊക്കിയത് ശരിയായോ, ഞങ്ങൾ കൈ ഉയർത്തി ശരി, ആരുടെയെങ്കിലും കൈ എല്ലാവരും ഉയർത്തുന്ന 1 ഇഞ്ചും കൂടുതൽ പൊങ്ങിപ്പോയാൽ, 1 ഇഞ്ച് താഴെ പൊങ്ങിപ്പോയാൽ അത് തോറ്റു. കാൽ ഉയർത്തുമ്പോൾ അയാളോട് നോക്കും, എല്ലാവരുടെയും കാൽ ഒരുപോലെ ഒരു പലക വെച്ചതുപോലെ ആയിരിക്കണം. ആരുടെയെങ്കിലും കാല് 1 ഇഞ്ച് പൊങ്ങിപ്പോയാൽ, 1 ഇഞ്ച് താഴെയായാൽ അത് തോറ്റുപോയി. അവിടെ എല്ലാവരും പേടിച്ചു നിർത്തിയാണ്. അപ്പോൾ ഞാനിത് വായിക്കുമ്പോഴൊക്കെ ഓർമ്മ വരും, എങ്ങനെയാണോ എന്റെ ആ ലെഫ്റ്റനന്റ് കേണൽ കമാൻഡർ അഗർവാൾ ഞങ്ങളെ പരിശോധിച്ചത്, അതുപോലെ ദൈവം പറയാ, എന്റെ മുമ്പിൽ നീ ഇങ്ങോട്ട് നടന്നാട്ടെ, നീ ഇടത്തോട് നടന്നാട്ടെ, നീ വലത്തോട് നടന്നാട്ടെ, നീ വെബ്പേജിന്റെ അടുക്കൽ ഇരുന്നാട്ടെ, നീ ഒരു പെൺകുട്ടിയെ നോക്കിയാട്ടെ, ഞാനൊന്ന് കാണട്ടെ നീ എങ്ങനെയാണ് നടക്കുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന സുഹൃത്തെ, നിന്റെ ജീവിതം, നിന്റെ വിശുദ്ധ ജീവിതം ദൈവത്തെ അട്രാക്ട് ചെയ്യുന്നതായിരിക്കാം. പാപം ചെയ്യുവാൻ അവസരം കിട്ടുമ്പോഴും നീ പാപം ചെയ്യരുത്. പാപം ചെയ്യുവാൻ അവസരം കിട്ടിയെന്ന് വരാം, പക്ഷെ പാപം ചെയ്യാത്ത ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം നിനക്ക് ഉണ്ടാകട്ടെ. ദൈവം പറയുകയാണ്, നീ എന്റെ മുമ്പാകെ നടന്ന ആളെ നിഷ്കളങ്കനായിരിക്കുക, എനിക്ക് നിനക്ക് മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികം അധികമായി വർദ്ധിപ്പിക്കും. എന്റെ ദൈവം അധികം അധികമായിട്ട് വർദ്ധിപ്പിക്കുന്നവനായ ദൈവമാണ്. എൽശദായി, സർവശക്തിമാനായ ദൈവം. എൽശദായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷദായി എന്നുള്ള വാക്കിന്റെ അർത്ഥം, എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം, ഷദായി എന്നുള്ള വാക്കിന്റെ അർത്ഥം ഷദായി. ഷദായി എന്നുള്ള വാക്കിന്റെ അർത്ഥം വയൽ എന്നാണ്. വയൽ എന്ന് പറഞ്ഞാൽ വിശാലമാണ്. വയലിനകത്ത് ഗോതമ്പ് നമുക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം, വിശാലമായത്. വേറൊരു വാക്ക് പറയാൻ അത്ര ഇഷ്ടമുള്ള ഒരു വാക്കിയല്ല, മുല കുടിപ്പിക്കുന്ന സ്ത്രീയുടെ മാറെന്നാണ് അർത്ഥം. ദ ബ്രസ്റ്റ് ഓഫ് എ ഫീഡിംഗ് മദർ, മുല കുടിപ്പിക്കുന്ന ഒരു അമ്മയുടെ മാറ. ഹാലടി എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന് വേണ്ടുന്ന പോഷക വസ്തുക്കളെല്ലാം അവിടെയുണ്ട്. ആ കുഞ്ഞിന് വേണ്ടുന്നതായിട്ടുള്ള ചൂട് അവിടെയുണ്ട്. എന്റെ ദൈവം ആരാണെന്ന് അറിയാമോ? അവന്റെ പൈതലായ നമുക്ക് വേണ്ടുന്ന വയലാണ്. നമ്മുടെ അമ്മയുടെ മാറ നമ്മളെ ഒരു കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ നമുക്ക് വേണ്ടി എല്ലാം തരുന്നവരാണ്. അവൻ ധാരാളമായി നമുക്ക് വേണ്ടതെല്ലാം അവന്റെ പക്കൽ കരുതിയിട്ടുണ്ട്. അബണ്ടൻ പ്രൊവിഷൻ, സർവശക്തിമാൻ. അവസാനം എൽ ഷദ്ദായ്, ആയി. ആയി എന്നുള്ളത് ബഹുവചനത്തിലാണ്. എന്ന് പറഞ്ഞാൽ നിന്റെ ആവശ്യങ്ങളെക്കാൾ എല്ലാം വലിയ, ഒരാവശ്യമല്ല, ഒരായിരം ആവശ്യമാണെങ്കിലും, പതിനായിരം പതിനായിരം ആവശ്യങ്ങളാണെങ്കിൽ, നമ്മുടെ ആവശ്യത്തെക്കാൾ എല്ലാം അധികമായിട്ടുള്ള വലിയവനായിട്ടുള്ള ഒരു ദൈവം. നമ്മുടെ ദൈവം ആരാണ്? എന്റെ ആവശ്യം ഒന്നാണെങ്കിലും അത് ഇത്രയും ഉള്ളതാണെങ്കിൽ അതിനേക്കാൾ വലിയവൻ. എന്റെ ആവശ്യം നൂറ് ആണെങ്കിലും ആ നൂറിനേക്കാളും വലിയവനാണ് എന്റെ ദൈവം. എന്റെ ആവശ്യം നൂറ് 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 നൂറാണെങ്കിലും ആ ആവശ്യത്തെക്കാൾ എല്ലാം വലിയവനാണ് എന്റെ ദൈവം. എനിക്ക് മാനസാന്തരം ആവശ്യം വരുന്ന സമയത്ത് ഇനിയും പറയുന്നു കേട്ടാ, രക്ഷിക്കപ്പെടുന്നത് ഒരിക്കലാണ്, പക്ഷെ മാനസാന്തരം പല പ്രാവശ്യമുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞും വെച്ച് ഒരു ദിവസം ഞാൻ എന്റെ പാസ്റ്ററോട് ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞിട്ടുള്ള എന്റെ പാസ്റ്റർ സി എസ് ഐയിലെ ഒരു ഉപദേശിയാണ്. അദ്ദേഹം കാശ്മീരിൽ വന്നൊരു സഭ സ്ഥാപിച്ചു. അതിന്റെ പാസ്റ്ററാണ് പി എം തോമസ്. ഞാൻ അദ്ദേഹത്തിന്റെ ദേഷ്യപ്പെട്ടു, സംസാരിക്കാൻ പാടില്ലാത്ത വിധത്തിൽ സംസാരിച്ചു പോയി. ഞാൻ തിരികെ വന്നു കഴിഞ്ഞു, എനിക്കൊരു കുറ്റബോധം. അദ്ദേഹത്തിന് എന്നോട് സംസാരിക്കാം, പക്ഷെ ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. കാരണം അദ്ദേഹം എന്റെ ആത്മീയ ഗുരുവാണ്. അദ്ദേഹത്തിന് സംസാരിക്കാൻ ഞാൻ സംസാരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു ദൈവദാസന്റെ ഒക്കെ പറഞ്ഞു, ഞങ്ങളെ രണ്ടുപേരെയും കൂടെ ഒന്ന് നിരപ്പ് പ്രാപിപ്പിക്കണം. ഞാൻ അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് ചെന്നു, അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു. ഞാൻ ഈ പറഞ്ഞതിന്റെ കാരണം, മാനസാന്തരം പല പ്രാവശ്യമുണ്ട്. ഞാൻ എന്റെ ഭാര്യയെ ഒരിക്കൽ അടിച്ചു രക്ഷിക്കപ്പെട്ടതിന് ശേഷം, അല്ല പിന്നെ ഒരിക്കൽ ഞാൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴൊക്കെ ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. എന്റെ മക്കളോട് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. എന്റെ കൂട്ടുവേലക്കാരുടെ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. എന്റെ ഒരിക്കൽ എന്റെ മൂത്ത മകൻ എന്റെ ഇങ്ങനെ പറഞ്ഞു, ഡാഡി, ഡാഡിക്ക് ക്ഷമ ചോദിക്കാൻ എളുപ്പമാണ്, എന്നെ കൊണ്ട് വലിയ പ്രയാസമായ എന്താ കാര്യം? ഞാൻ പറഞ്ഞു, മോനെ, എന്റെയും ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യ സമയത്ത് എനിക്കും ക്ഷമ ചോദിക്കാൻ എളുപ്പമായിരുന്നു. എന്നാൽ ഞാൻ ക്ഷമ ചോദിച്ചു വന്നപ്പോൾ ഇപ്പോൾ എനിക്ക് വളരെ ഈസിയാണ്. ആരോടും ക്ഷമ ചോദിക്കുവാൻ കഴിയും. എന്റെ ശത്രുവിനോട് ക്ഷമ ചോദിക്കുവാൻ കഴിയും. എന്റെ മിത്രത്തോട് ക്ഷമ ചോദിക്കുവാൻ കഴിയും. എന്റെ പാസ്റ്ററോട്, എന്റെ മക്കളോട്, എന്റെ വിശ്വാസികളോട്, എന്റെ കൊച്ചുമക്കളോട് ക്ഷമ ചോദിക്കുവാൻ എനിക്ക് കഴിയും. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു മീറ്റിങ്ങിന് പോയിരിക്കുകയാണ്. എന്റെ അടുക്കലിരുന്ന ഒരു പെൺകുട്ടിയാണ് വാക്യങ്ങളൊക്കെ ഓവർ ഹെഡ് പ്രൊജക്ടിനകത്ത് കാണിക്കുന്നത്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കൊച്ചിന്റെ ഒക്കെ പറഞ്ഞു, അത് ഓഫ് ചെയ്താട്ട. ഞാൻ പറഞ്ഞു, ഇതെനിക്ക് ഓവർ ഹെഡ് പ്രൊജക്ടറിൽ വേദപുസ്തകം കാണിക്കുന്നത് ഇഷ്ടമല്ല, കാരണം അത് ഇത് കാണിച്ചാൽ ആളുകൾ വേദപുസ്തകം നിർത്തിയാട്ടെ. ഇച്ചിരി കഴിഞ്ഞ് പറഞ്ഞു, നിർത്താനല്ലയോ പറഞ്ഞു. ആ കൊച്ചു പറഞ്ഞു, അയ്യോ ഞാൻ നിർത്തി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ കൊച്ചിന്റെ ക്ഷമ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കോപിച്ചെന്ന് വിചാരിക്കുന്നു. അവർ പറഞ്ഞില്ല, എനിക്കൊരു സംശയം, ആ കൊച്ചിനോട് എനിക്ക് ക്ഷമ ചോദിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ദൈവത്തെ വേദനിപ്പിക്കരുത്. ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു വാചകം എൻ്റെ ഓഫീസിലെ ഗ്ലാസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനൊരു ഗ്ലാസ് മൂന്ന് വശത്തും ഗ്ലാസ് ഇട്ട ഒരു മുറിയിലാണ് ഇരിക്കുന്നത്. ആ ഗ്ലാസ്സിനകത്ത് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ദൈവമേ, നിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതെല്ലാം എൻ്റെ ഹൃദയത്തെയും വേദനിപ്പിക്കട്ടെ. നല്ലൊരു പ്രാർത്ഥനയാണ്. എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുന്ന യാതൊന്നും എൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടാകാതെ ഇരിക്കട്ടെ. അതുകൊണ്ട് ആരോടെങ്കിലും ക്ഷമ ചോദിക്കണമെങ്കിൽ ക്ഷമ ചോദിക്കുവാൻ എനിക്കൊരു മനസ്സുണ്ടാകണമേ. ഹാലലുയ്യ. മാനസാന്തരം പല പ്രാവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ മാനസാന്തരപ്പെടണം. എന്റെ രക്ഷ, ഹാലലുയ്യ, എന്റെ ആവശ്യം, എനിക്ക് മാനസാന്തരത്തിന്റെ ആവശ്യമുള്ളപ്പോൾ എന്റെ ദൈവം എന്റെ ആവശ്യത്തെക്കാൾ വലിയവനാണ്. എനിക്ക് രോഗശാന്തി ആവശ്യമുള്ളപ്പോൾ എന്റെ ദൈവം എന്റെ രോഗത്തെക്കാൾ വലിയവനാണ്. എനിക്ക് പഠിക്കുവാൻ ബുദ്ധി വേണ്ടുന്ന സമയത്ത് ഇച്ചിരി ഗ്രീക്കൊക്കെ അറിഞ്ഞിരിക്കണം, ഇച്ചിരി എബ്രായ ഭാഷയൊക്കെ അറിഞ്ഞിരിക്കണം. അതൊക്കെ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിയണം. ഈ വേദപുസ്തകത്തെ വാക്യത്തിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. കർത്താവ് എൻ്റെ ആവശ്യത്തെക്കാൾ വലിയവനാണ്. ഒരാൾക്ക് നിങ്ങൾക്കൊരു ജോലി വേണമായിരിക്കാം. എൻ്റെ ദൈവമാരാണ് നിന്റെ ജോലിയേക്കാൾ വലിയവനാണ്, നിന്റെ പാപത്തുള്ള വിടുതലിനേക്കാൾ വലിയവനാണ്, നിന്റെ സകലത്തെ ഇവിടെ എഴുതിയിരിക്കുന്നത് ബഹുവചനത്തിലാണ്. നിന്റെ ആവശ്യങ്ങൾ എന്തുമാത്രം വലുതാണെങ്കിലും അതിനേക്കാളൊക്കെ വലിയതായിട്ട് നിനക്ക് തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ സകല ആവശ്യങ്ങളെക്കാളും വലിയവനാണ് എൻ്റെ ദൈവം. എൻ്റെ സകല ആവശ്യങ്ങളെക്കാളും മതിയായവനാണ് എൻ്റെ ദൈവം. നിന്റെ സകല ആവശ്യം എന്താണ്? നിന്റെ ആവശ്യം എനിക്ക് അറിഞ്ഞുകൂടാ. രോഗമായിരിക്കാം, ക്യാൻസർ ആയിരിക്കാം, അൾസർ ആയിരിക്കാം, പോകട്ടെ എയ്ഡ്സ് ആയിരിക്കാം. എന്താണ് നിന്റെ ആവശ്യം? നിനക്ക് കടഭാരം 1000 രൂപയാകാം, 10000 രൂപയാകാം, 100000 ആകാം. ഞാൻ ഒരു ദിവസം കഴിഞ്ഞ ഫെബ്രുവരി 12 ഗൂഡല്ലൂരായിരുന്നു. കൂടല്ലൂരായിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു വീട്ടിൽ താമസിക്കുകയാണ്. ഒരു അഡ്വക്കേറ്റ് കോശി അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കുകയാണ്. ആ സ്ത്രീ എന്റെ ഒക്കെ പറഞ്ഞു, അതിന് തലേ വർഷം ആ സഹോദരി എന്നെ ഒരു സ്ഥലത്ത് വന്നുകൊണ്ട് ഒരു പാസ്റ്റർ ജോബിന്റെ സ്ഥലത്ത് കൽപ്പറ്റയിൽ വന്ന് കണ്ടു. ഞാൻ അവൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സഹോദരി മുമ്പിലിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ പോക്കറ്റിനകത്ത് കയറ്റപ്പോൾ എന്റെ കയ്യിൽ ഒരു 5 രൂപ നാണയം പറഞ്ഞു. ഞാൻ ചോദിച്ചു, ആർക്കാണ് ഒരു 5 രൂപ ആവശ്യം? ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. ആ സഹോദരി ഓടി വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്, നിന്റെ കടഭാരം മാറട്ടെ, 5 രൂപ കൊടുത്തു. ആ സഹോദരി എൻ്റെ ഒക്കെ പറഞ്ഞു, എൻ്റെ ഇന്ന് 5 രൂപ വാങ്ങിക്കുന്ന സമയത്ത് ആ സ്ത്രീക്ക് 45 ലക്ഷം രൂപ, ഗൂഡല്ലൂർ അഡ്വക്കേറ്റ് കോശിയുടെ ഭാര്യ എൻ്റെ ഒക്കെ പറഞ്ഞു, 45 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. അവർ വിശ്വസിച്ചു. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ വചനമായിട്ട് അവർ സ്വീകരിച്ചു. ഒന്ന് 6 മാസത്തിനകത്ത് അവിടെ കടം തീർന്നു. അഡ്വക്കേറ്റ് കോശി എൻ്റെ ഒക്കെ പറഞ്ഞു, അവരുടെ അടുത്ത ഒരു പുരയിടം വിൽക്കാൻ കിടക്കുകയാണ്, അവരുടെ രൂപയില്ല. കർത്താവ് യേശുവേ, ന്യായമായ രീതിയിൽ എനിക്ക് വരുമാനം വർദ്ധിപ്പിച്ചു, എനിക്ക് ആ പുരയിടം വാങ്ങിക്കണം. അദ്ദേഹം എൻ്റെ ഒരു ടേപ്പ് കേൾക്കുകയാണ്, എൻ്റെ ഒരു പുസ്തകം വായിക്കുകയാണ്. അതിനകത്ത് പറഞ്ഞിരുന്നത് പോലെ ആ സഹോദരൻ അവിടെ ചെന്നിട്ട്, ആ അഡ്വക്കേറ്റ് കോശി അവിടെ ചെന്നിട്ട് അവിടെ ഒരു കുഴി കുഴിച്ചിട്ട് 1 രൂപ കുഴിച്ചിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, ആ പുരയിടം അദ്ദേഹം വാങ്ങിച്ചു. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? എൻ്റെ ദൈവം, നിന്റെ ദൈവം, നാം ആരാധിക്കുന്നതായിട്ടുള്ള ദൈവം, അവൻ നിന്റെ ആവശ്യങ്ങളെക്കാൾ വലിയവനാണ്. ഇവിടെ അബ്രഹാം എന്താണ്? 99 വയസ്സുള്ള അബ്രഹാം, 89 വയസ്സ് ഏകദേശം പ്രായമുള്ള ഭാര്യ, അവർക്ക് മക്കൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ അല്ലേ? അതെ, ഇമ്പോസിബിൾ ആണ്, സാധ്യമല്ല. പക്ഷെ ദൈവം പറയുക, ഞാൻ സർവശക്തിമാനായ ദൈവം എന്ന് പറഞ്ഞാൽ നിന്റെ ആവശ്യത്തെക്കാൾ വലിയ, നിനക്ക് 99 അല്ലടാ, 199 ആയാലും നിനക്ക് മക്കളെ തരുവാൻ കഴിയും. നിന്റെ ഭാര്യ 89 വയസ്സല്ല, 159 വയസ്സായാലും സ്ത്രീകൾക്കുള്ള മുറയൊക്കെ നിന്നുപോയാലും എനിക്ക് മക്കളെ തരുവാൻ കഴിയും. നിന്റെ ശരീരം, നിന്റെ മനസ്സ്, നിന്റെ ആത്മാവ്, നിന്റെ പ്രാണൻ, ഇതിന് നവീകരണം തരുവാൻ, ഉയർച്ച തരുവാൻ, വളർച്ച തരുവാൻ, വിടുതൽ തരുവാൻ, അനുഗ്രഹം തരുവാൻ സർവശക്തിമാനായ ദൈവത്തിന് കഴിയും. യേശു ക്രിസ്തു അതാണ് പറയുന്നത്. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അത് തന്നെയാണ് പഴയ നിയമത്തിലെ ദൈവം, ഇതാ പുത്രനായ ദൈവത്തോട് സംസാരിക്കുകയാണ്. എന്താണ് പറയുന്നത്? അവർക്ക് ജീവൻ ഉണ്ടാകുവാനും, വിശ്വസിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ യേശു ഈ ഭൂമിയിൽ വന്നു. നിങ്ങൾക്ക് എപ്രകാരമുള്ള ഒരു ജീവിതമായിരിക്കണം? സമൃദ്ധിയായ ജീവൻ, സമൃദ്ധിയായ ജീവൻ. ഇതേ പദമാണ് എൽശദായി 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നു. വേദവസ്തു എടുത്താട്ടെ, 91-ാം അധ്യായം എടുത്താട്ടെ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ എൽശദായുടെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ. പാർക്കുക എന്ന് പറഞ്ഞാൽ അഭയം പ്രാപിച്ച് അവകാശം പറയുക. അഭയം പ്രാപിച്ചിട്ട് നീയാണ് എന്റെ അഭയം, നീയാണ് എന്നെ രക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് അവനിൽ അഭയം ചൊല്ലുന്നവനെ അനുഗ്രഹിക്കുന്നവനായ ദൈവം. എൽശദായുടെ നിഴലിൻ കീഴിൽ വന്ന് അഭയം പ്രാപിച്ച് അവന്റെ നാമത്തിൽ അഭയം പ്രാപിച്ച അവകാശം പറഞ്ഞാൽ എന്തൊക്കെ കിട്ടും? ഇതാ 22 പോയിന്റ് എഴുതിയെടുക്കാം. 1, എൽശദായി നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും രക്ഷിക്കാം. എൽശദായി നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കാം. എൽശദായി തന്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറയ്ക്കാം. എൽശദായി അവന്റെ ചിറകിൻ കീഴിൽ നിന്നെ ശരണം പ്രാപിക്കാം. 5, എൽശദായിയുടെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമായിരിക്കും. 6, രാത്രിയിലെ ഭയത്തെ എൽശദായിയെ ശരണമാക്കിയിരുന്നവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. 7, പകൽ പറക്കുന്ന അസ്ത്രമത്തെ നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. 8, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. 9, നിന്റെ ഇടത്തുവശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10000 പേരും വീണാലും നീ സുരക്ഷിതനായിരിക്കും, ഞാൻ സുരക്ഷിതനായിരിക്കും. 10, യേശുദായി നിന്റെ സങ്കേതമായാൽ അപ്പോൾ ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. 10-ാമത്തെ വാക്യം. 11, യേശുദായി നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. മന്ത്രം, തന്ത്രം, കൂടോത്രം, ക്ഷുദ്രം ഇതൊന്നും സംഭവിക്കത്തില്ല. പിശാചിന് നീ ഇടം കൊടുക്കാതെ അവന്റെ ചൂടുള്ള ചിറകിൻ കീഴിൽ നീ പാർക്കാമെങ്കിൽ നിനക്ക് ജീവിതം വീട് സകലതും തരുവാൻ നിന്റെ ദൈവം എന്റെ ദൈവത്തിന് കഴിയും. എന്റെ പപ്പ ഞങ്ങളുടെ മക്കളുടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, പപ്പ നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്റെ മക്കൾക്ക് ദോഷം വരുത്തില്ല, കാരണം പാവപ്പെട്ടവന്റെ കണ്ണുനീർ എന്റെ മുറ്റത്ത് വീണിട്ടില്ല. എന്റെ പപ്പ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ്. ഞാൻ നിങ്ങളുടെ ചോദിക്കുകയാണ്, നിങ്ങളുടെ മുറ്റത്ത് അമ്മായി അമ്മയുടെ കണ്ണുനീർ വീണിട്ടുണ്ടോ? നിങ്ങളുടെ മുറ്റത്ത് മരുമകളുടെ മകളുടെ ജ്യേഷ്ഠന്റെ പെങ്ങളുടെ അയൽക്കാരന്റെ അതിരിമാന്തിയവന്റെ വഴി കൊടുക്കാത്തവന്റെ കണ്ണുനീർ വീണിട്ടുണ്ടോ? ഇല്ല, നിങ്ങളുടെ മുറ്റത്ത് വേറത്തിന്റെ കണ്ണുനീർ വീഴാതെ ഇരിക്കട്ടെ. അപ്പോൾ ദൈവം നിങ്ങളെ എൽശദായി നിങ്ങളെ അനുഗ്രഹിക്കും. 12, എൽശദായി നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിനെ തന്റെ ദൂതന്മാരുടെ എൽശദായി കൽപ്പിക്കും. 11 വാക്യം. 13, നിന്റെ കാൽക്കാലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് എൽശദായി നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. പിന്നെ എന്തോ വേണം. 14, എൽശദായി സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടുമാറാക്കും. 15, എൽശദായി ബാലസിംഹത്തെയും പെരുമ്പാവിനെയും മതിച്ചു കളയുവാൻ നിനക്ക് ബലം തരും. 16, എൽശദായിയോട് പറ്റിയിരുന്നാൽ അവൻ നിന്നെ വിടുവിക്കും. 14 വാക്യം. 17, എൽശദായി അവൻ നിന്റെ നാമത്തെ നീ അറിയിയാൽ എൽശദായി നിന്നെ പിടിച്ച് ഉയർത്തും. 18, എൽശദായിയെ വിളിച്ചപേക്ഷിച്ചാൽ എൽശദായി നിനക്ക് ഉത്തരമരുളും. 19, കഷ്ടകാലത്ത് എൽശദായി അവനോട് കൂടെ ഇരിക്കും, നിന്നോട് കൂടെ ഇരിക്കും. കഷ്ടകാലം വരാം, പക്ഷെ കർത്താവ് എൽശദായി നിന്നോട് കൂടെ ഇരിക്കും. 20, എൽശദായി അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. 21, നല്ല വാക്യം, എൽശദായി ദീർഘായുസ് കൊണ്ട് നിനക്ക് തൃപ്തി തരുന്നു. 22, എൽശദായിയുടെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? എല്ലാ ആവശ്യങ്ങളും സ്വർഗസ്ഥനായ ദൈവം എൽശദായി നിനക്ക് ഇവിടെ തരും, സ്വർഗത്തിലും തരും. ഒരാളെന്റെ കച്ച വെച്ചു, വർഗീസെ സ്വർഗമില്ലെങ്കിലോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്വർഗമില്ല എങ്കിലും ഞാൻ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന സന്തോഷം വളരെ വലുതാണ്, അതെനിക്ക് സംതൃപ്തി തരുന്നു. എന്റെ പ്രസംഗം കേട്ട ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നത്, വീടില്ലാത്തവർക്ക് വീടുണ്ടാകുന്നത്, ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാകുന്നത്, കടപ്പാരം അവരുടെ സാക്ഷ്യങ്ങൾ എന്നെ സന്തോഷിപ്പിക്കാൻ. ഞാൻ ഈ ഭൂമിയിൽ സ്വർഗം അനുഭവിക്കുകയാണ്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, എന്റെ വേദപുസ്തകം പറയുന്നു സ്വർഗം ഉണ്ടാവും എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, ഈ ദൈവത്തോട് ചേർന്ന് നടക്കുക, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. എൽശദായി എന്നുള്ള വാക്ക് 48 പ്രാവശ്യം വേദപുസ്തകത്തിലുണ്ട്, അതിനകത്ത് 30 പ്രാവശ്യം ഇയ്യോബിന്റെ പുസ്തകത്തിലാണ്. ചുമ്മാതല്ല, വെറുതെയല്ല ഇയ്യോബ് അനുഗ്രഹം പ്രാപിച്ചത്. 30 പ്രാവശ്യം അവന്റെ കൂട്ടുകാരും വീട്ടുകാരും അവന്റെ ഭാര്യയും എല്ലാം അവനെ നിന്ദിച്ച സമയത്ത് ഈ ദൈവത്തെ തള്ളിപ്പറയാൻ പറഞ്ഞപ്പോൾ അവൻ വീണ്ടും വീണ്ടും പറഞ്ഞു, എന്റെ ദൈവം എന്റെ ആവശ്യത്തെക്കാൾ വലിയവൻ, എന്റെ ദൈവം എന്റെ ആവശ്യത്തെക്കാൾ വലിയവൻ എന്ന് പറഞ്ഞ് അവൻ നടന്നു കഴിഞ്ഞപ്പോൾ എന്റെ സ്വർഗസ്ഥനായ ദൈവം എൽശദായിയായ ദൈവം അവന്റെ ജീവിതത്തെ മാറ്റിയെങ്കിൽ ഇയ്യോബിന്റെ ദൈവം നിന്റെ ജീവിതത്തെയും മാറ്റുവാൻ കഴിവുള്ളതാണ്. ആർക്കാണ് ആവശ്യം? ആർക്കാണ് ഒരു കൊച്ചാവശ്യമുള്ളത്? ആർക്കാണ് വലിയ ആവശ്യമുള്ളത്? ആർക്കാണ് വലിയ ആവശ്യമുള്ളത്? എന്റെ ദൈവം ആരാണെന്ന് അറിയാമോ? എൽശദായി നിന്റെ ആവശ്യത്തെക്കാൾ വലിയവൻ. ആരാണ് എന്റെ ദൈവം? നിന്റെ ആവശ്യത്തെക്കാൾ വളരെ 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 വലിയവനായ ദൈവം ഇയ്യോബിന്റെ ദൈവം. 48 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്, 30 പ്രാവശ്യം ഇയ്യോബ് വിളിച്ചു പറയുന്നെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ പറയാം, നിങ്ങൾ പറഞ്ഞുകൊണ്ടാക്കുക, എന്റെ ആവശ്യത്തെക്കാൾ വലിയത്, എന്റെ ആസ്മയേക്കാൾ വലിയത, എന്റെ നട്ടലിന്റെ വേദനയേക്കാൾ വലുത്, എന്റെ കടഭാരത്തെക്കാൾ വലുത്, എന്റെ പ്രശ്നത്തെക്കാൾ വലുത്. നീ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഈ എൽശദായി നിനക്ക് വെളിപ്പെട്ട് നിന്റെ ആവശ്യത്തെ ചെറുതാക്കി ഇല്ലാതെയാക്കി അവൻ നിനക്ക് നിന്നെ ഒരത്ഭുത വിഷയമാക്കി തീർക്കും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആർക്കാണ് ഒരത്ഭുതം ആവശ്യം? ആർക്കാണ് കോപത്തിൽ നിന്ന് വിടുതൽ? ആരാണ് കോപികൾ? മുൻകോപം നിന്റെ ബലഹീനതയാണോ? കണ്ണുകളയ്ക്കാൻ പ്രാർത്ഥിക്കാം. ആരാണ് മുൻകോപി? നെഞ്ചത്ത് കൈവച്ചാണ്. നിന്റെ ഭാര്യ കാണട്ടെ, നിന്റെ ഭർത്താവ് കാണട്ടെ, നിന്റെ മക്കൾ കാണട്ടെ, നിന്റെ അമ്മയപ്പന്മാർ കാണട്ടെ. ഇന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോവാൻ, എന്റെ സ്വർഗസ്ഥനായ ദൈവമേ മുൻകോപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നത് എളുപ്പമല്ല എന്ന് എനിക്കറിയാം, എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആരൊക്കെയാണോ പറയുന്നത് മുൻകോപം എന്റെ ബലഹീനതയാണ്, എന്റെ അപ്പച്ചന് മുൻകോപം ഉണ്ടായിരുന്നു, എന്റെ അമ്മയ്ക്ക് മുൻകോപം ഉണ്ടായിരുന്നു, യേശുവിന്റെ നാമത്തിൽ ആ പറയുന്നവരുടെ മുൻകോപം മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്തോ ദൈവത്തിന്റെ കൃപ അവർക്ക് ഉണ്ടാകട്ടെ, അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, അന്ധകാര ശക്തികൾ മാറിപ്പോകട്ടെ, സദായി അവരുടെ മുൻകോപത്തെ മാറ്റി അവർക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ ആർക്കാണ് കടഭാരമുള്ളത് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ കടഭാരം മാറട്ടെ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് മനസ്സാന്തരപ്പെട്ട ദൈവമക്കളായി തീരുമ്പോൾ എന്റെ എൽശദായിയായ ദൈവം അവരുടെ കടഭാരത്തിൽ നിന്ന് വിടുതൽ കൊടുക്കണമേ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവമേ നീ അവരുടെ കടഭാരം മാറ്റി അവർക്ക് സൗഖ്യം കൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കും. ആർക്കാണ് വീടില്ലാത്തത്? ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശുവിന്റെ നാമത്തിൽ അവർക്ക് വീടുണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ ജോലി ഉണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ വാഹനം നടക്കട്ടെ, ആകട്ടെ, യേശുവിൻ നാമത്തിൽ മകളാകട്ടെ, യേശുവിൻ നാമത്തിൽ ഒരു മനസ്സാന്തരപ്പെട്ട ദൈവമക്കളായിട്ട് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കട്ടെ, അനുഗ്രഹം സ്വന്തമാക്കി തീർക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെടുക, ദൈവത്തോട് ചേർന്ന് നടക്കുക, എൽശദായിയെ പറ്റി പറഞ്ഞുകൊണ്ട് നടക്കുക. അവൻ നിങ്ങൾക്ക് അനുഗ്രഹം തരും. അനുഗ്രഹം നിങ്ങളെ തേടി വരുന്നുണ്ട്. അനുഗ്രഹിക്കപ്പെടുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് ബ്ലെസ് യു ആൻഡ് ബ്ലെസ് യു. ദൈവത്തോട് ചേർന്ന് നടക്കണം കേട്ടോ. അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുവിന്റെ നാമത്തിൽ ആമേൻ.